നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ചിന്തിക്കുമായിരുന്നു, നമ്മുടെ നോട്ടം എല്ലാ സമയവും കർത്താവിൽ വയ്ക്കാനായിട്ട് ദൈവവചനം പറയുന്നു. അപ്പോൾ നമ്മുടെ നോട്ടം എപ്പോഴെങ്കിലും, നമ്മൾ പത്രോസിൻ്റെ കേസിൽ കാണുന്നുണ്ട്, നോട്ടം എപ്പോഴെങ്കിലും കർത്താവിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡ്രോൺ ചെയ്യും. അങ്ങനെയാണ് ദൈവവചനം പറയുന്നത്. അപ്പം നമുക്ക് കർത്താവിനെ തന്നെ നോക്കാം. ഞാൻ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഭയങ്കര സന്തോഷം തോന്നി, കർത്താവിനെ കണ്ടാൽ മതി എന്നുള്ളൊരു പാട്ട് പാടിയപ്പോൾ. കർത്താവിനെ തന്നെ നോക്കണം, കർത്താവിനെ തന്നെ നോക്കണം എന്നുള്ളതാണ് നമ്മുടെ, അതാണ് നമ്മുടെ, അത് തന്നെയായിരിക്കണം നമ്മുടെ പാഷൻ. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ എൻ്റെ ഹൃദയത്തിൽ ആ ഒരു ആഗ്രഹം തന്നെ ഉണ്ടായിരിക്കണമേ. കാരണം കർത്താവിനെ നോക്കുന്നത് മാറിപ്പോയി കഴിഞ്ഞാൽ ശരിക്കും പത്രോസിന് സംഭവിച്ചതുപോലെ തന്നെ വീൽ ഡ്രൗൺ. ഞാനൊരു വാക്യം കഴിഞ്ഞ ദിവസങ്ങളിൽ, ഞാൻ റോമാലേഖനം അതിൻ്റെ 6-ാം അധ്യായം വായിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. റോമാലേഖനം അതിൻ്റെ 6-ാം അധ്യായം. ഈ ക്രിസ്ത്യൻ ലൈഫിൽ ചില സ്ഥലത്ത് ഒരു ചില സമയത്ത് ഒരു നമുക്കൊരു മുന്നോട്ട് പോകാനൊരു കീ ആവശ്യമാണ്. ചില ഡോറുകൾ അടഞ്ഞിരിക്കും. അപ്പോൾ ആ ഡോറുകൾ തുറക്കാനായിട്ട് ആ ഡോറ് തുറക്കാനായിട്ടൊരു കീ ആവശ്യമാണ് നമുക്ക് അടുത്തൊരു തലത്തിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ റോമാലേഖനം 6-ാം അധ്യായം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഒരു കീ ആണത്. ആ കീ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡോറ് തുറന്ന് അകത്തോട്ട് പോകാം. നമ്മൾ ഈ ചില പണ്ട് ഈ ഗെയിംസ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഗെയിംസ് കളിക്കുമായിരുന്നു, കമ്പ്യൂട്ടർ ഗെയിംസൊക്കെ. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ കീയെ കണ്ടുപിടിക്കണം. കീയെ കണ്ടുപിടിച്ച് കീ നമുക്ക് എവിടെന്നെങ്കിലും കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അത് വെച്ചായിരിക്കും അടുത്ത സ്ഥലത്തുള്ള ഡോറ് തുറക്കണ്ടേ. അപ്പോൾ ഡോറ് തുറന്നു കഴിഞ്ഞാലാണ് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ റോമാലേഖനം 6-ൽ ഒരു കീ കിടപ്പുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നത്. എത്രത്തോളം നമ്മൾ മനസ്സിലാക്കും, ഞാനും അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ അത്രത്തോളം അതിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ റോമാലേഖനം ശരിക്കും തുടങ്ങുന്ന വാക്യം തന്നെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു വാക്യമാണ്. ആകയാൽ 6-ാം അധ്യായം 1-ാം വാക്യം, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്. അപ്പം പൗലോസ് അവിടെ തന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പാപം, ഈ നമ്മൾ എൻ്റെ 5:20 പൗലോസ് പറയുന്നുണ്ട്, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു ടേമാണ്, വേർ സിൻ ഇൻക്രീസ്ഡ് ട്രാൻസ്ഗ്രഷൻ ഇൻക്രീസ്ഡ് ഗ്രേസ് അബൗണ്ടഡ് ഓൾ ദ മോർ. ദൈവകൃപ അത്യന്തം വർദ്ധിച്ചു. അപ്പോൾ പാപം പെരുകിയെടുത്ത് ദൈവം, നമ്മൾ പറയുക ബാംഗ്ലൂർ നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്, അതായത് ബാംഗ്ലൂർ ഭയങ്കര പാപത്തിൻ്റെ പെരുകിയിരിക്കുകയാണ്. പക്ഷേ ദൈവം അതിനപ്പുറത്തേക്ക് കൃപ പെരുകി. ശരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പൗലോസ് ഉപയോഗിച്ചപ്പോഴത്തേക്കും നോർമലി ഒരാളുടെ ചിന്തയിൽ വരുന്നൊരു കാര്യമാണ്, പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം പെരുകി. അപ്പോൾ നോർമലി ഒരാളുടെ ചിന്തയിൽ വരും, ഓ അങ്ങനെയാണെങ്കിൽ പാപം പെരുകിക്കഴിഞ്ഞാൽ കൃപ കുറേ കൂടി പെരുകുമല്ലോ, അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ചും കൂടി പാപം ചെയ്യാം. അപ്പോൾ പൗലോസ് പറഞ്ഞു വരുന്നതിൽ നിന്ന് നോർമലി ഒരാൾ ചിന്തിക്കുക എന്ന് പറയുന്നത് പറഞ്ഞത് ഇങ്ങനെയായിരിക്കും, അതായത് ഓക്കെ പാപം പെരുകിയാൽ അവിടെ കൃപ അത്യന്തം പെരുകുന്നു, അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പാപം ചെയ്താലോ എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ പൗലോസ് തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യുകയാണ്, ഒരു നാളും അരുത്. ഇനി അടുത്തൊരു ഭാഗമാണ് ഇതിൻ്റെ ഒരു, ഈ റോമാലേഖനം ഇച്ചിരി ഈ 6-ാം അധ്യായം എനിക്ക് ഭയങ്കര ഒരു ടഫായിട്ട്, നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് മനസ്സിലാവുന്നു, ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും പുതുത് മനസ്സിലാകുന്നു. അപ്പം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഹൗ ഷാൽ വി ഹു ഡൈഡ് ടു സിൻ സ്റ്റിൽ ലിവ് ഇൻ ഇറ്റ്? ഇതൊരു ഭയങ്കര ഒരു ചോദ്യമാണ്. ഞാൻ നമ്മൾ എപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുന്നതും നമ്മൾ തന്നെ ചിന്തിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം പാപസംബന്ധമായി മരിച്ചു എന്ന് പറയുന്നു, അതേസമയം നമ്മുടെ ജീവിതത്തിൽ ഓ ഇപ്പോഴും അങ്ങനെ കംപ്ലീറ്റ്ലി ഒന്നും ശരിയായിട്ടില്ല, പാപത്തിൽ നമ്മൾ വീഴുന്നു. ഒരു ഭയങ്കര ഒരു വേഴ്സാണത്. അതായത് പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പോൾ നമ്മൾ പാപസംബന്ധമായി മരിച്ചു, നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഇവിടെ പറയുന്നുണ്ട് പാപം, നാം എന്നുദ്ദേശിക്കുന്നത് ശരിക്കും വീണ്ടും ജനിച്ച എല്ലാവരും പാപസംബന്ധമായി മരിച്ചവരാണെന്ന് തന്നെയാണ് ദൈവവചനം പറയുന്നത്. പാപസംബന്ധമായി മരിച്ചവരായ നാം. ഞാനിത് എത്രത്തോളം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ പ്രാർത്ഥിക്കണം, കാരണം എനിക്കും മനസ്സിലായി വരുന്നു. അപ്പോൾ മനസ്സിലായത് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്, നിങ്ങൾക്കും നമുക്ക് ഒരുമിച്ച് പഠിക്കാം എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അവിടെ പറയാണ്, പാപസംബന്ധമായിട്ട് ക്രിസ്തുവിലായിരിക്കുന്ന എല്ലാവരും മരിച്ചവരാണ്, പാപസംബന്ധമായി മരിച്ചവരാണ്. അപ്പം നമ്മൾ ശരിക്കും ഇങ്ങനെ പറയാം, അതായത് മരിച്ച് ഒരു നമ്മൾ ഒരാൾ മരിച്ചു കിടക്കുക, അവിടെ ഡെഡ് ബോഡി കിടക്കുക. അപ്പോഴത്തേക്കും അയാളുടെ അടുത്ത് വന്ന് ഒരാൾ വന്ന്, ആ എടാ എന്നാ ഇങ്ങനെ എഴുന്നേറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു അനക്കുമില്ല, പുള്ളി അവിടെ മരിച്ചു കിടക്കുക. അതേപോലെ തന്നെ പാപം വന്ന് നമ്മളെ അടുത്ത് വരുമ്പോഴത്തേക്കും നമ്മളെ അതേപോലെ തന്നെ കാണുന്നത്, അതായത് സി നമ്മളങ്ങ് മരിച്ചു കിടക്കുക. അപ്പൊ ഇനി പാപത്തിന് നമ്മുടെ മേലൊന്നും ചെയ്യാനും പറ്റത്തില്ല, നമുക്ക് അങ്ങോട്ട് ഒരു ബന്ധമില്ല. അതായത് പാപമായിട്ട് ശരിക്കും പറഞ്ഞ ഒരു ബന്ധം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് ദൈവജനം നമ്മൾ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിലായിരിക്കുന്ന ഒരാളുടെ പാപവുമായിട്ടുള്ള ബന്ധം അതങ്ങ് നഷ്ടപ്പെട്ടു, അതങ്ങ് കട്ടായിപ്പോയി. നമ്മൾ താഴോട്ടും വായിക്കാം. ഇപ്പൊ ശരിക്കും പറഞ്ഞ് പാപസംബന്ധമായി മരിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴോട്ട് നമുക്ക് അതിനെ കുറച്ചും കൂടി എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണത് സംഭവിക്കുന്നത്. ഇതിൽ ഒന്ന് രണ്ട് ശ്രദ്ധിക്കേണ്ട ചില വാക്കുകളുണ്ട്. അതിൻ്റെ മൂന്നാം വാക്യത്തിൽ നമുക്ക് മൂന്നാം വാക്യം ഒന്ന് വായിക്കാം.
യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു.
അവിടെ ഒരു വാക്ക് കണ്ടോ, യേശുക്രിസ്തുവിനോട് ചേരുവാൻ. ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് യേശുക്രിസ്തുവിനോട് ചേരുവാൻ നാം സ്നാനമേറ്റിരിക്കുന്നു. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു. ഇനി വേറെ ഒരു അതിൻ്റെ നാലാം വാക്യം കൂടി വായിക്കാം.
അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ.
അഞ്ചും വായിക്കാം.
അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചരായെങ്കിൽ പുനരുദ്ധാരത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും.
അത് ഭയങ്കര മലയാളം ഇച്ചിരി ഒരു ഭയങ്കര കട്ടിയാണ്, കാരണം അവിടെ എഴുതിയിരിക്കുന്ന വായിച്ചു അഞ്ച് വായിക്കുവാണെങ്കിൽ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ഇത്തിരി ഒരു കട്ടിയുള്ള ഒരു ഫ്രേസുകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ഏകീഭവിക്കുക എന്നുള്ള വാക്ക് രണ്ടു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചു, അങ്ങനെയെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അപ്പോൾ ഏകീഭവിക്കുക അല്ലെങ്കിൽ ചേരുക, യേശു ക്രിസ്തുവിനോട് ചേരുക. ഞാൻ ചിന്തിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ നമ്മൾ ക്രിസ്തു ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ത്രില്ല് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ക്രിസ്തുവിനോട് നമ്മൾ ചേർന്നു, നമ്മൾ ഒന്നായി. ഇംഗ്ലീഷിലത് പറയുന്നത് ചിലർ പറയുന്നത് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് എന്ന്, അതായത് യേശു ക്രിസ്തുവിനോട് നമ്മൾ അങ്ങ് ഒന്നായിട്ടിങ്ങ് ചേർന്നേക്കുക. ആ ഒന്നായി ചേരൽ ഇപ്പോൾ നമ്മൾ എനിക്കൊന്ന് ഒന്ന് രണ്ട് വാക്യം വായിക്കുമ്പോൾ നോക്കി എനിക്കൊന്ന് നമ്മൾ റോമാലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൽ അതിൻ്റെ 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 11:17 നമ്മൾ സാധാരണ നാട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതായത് ഈ ചില ചെടിയിൽ ബഡ്ഡിങ് ചെയ്യും, നിങ്ങൾ കണ്ടിട്ടോന്ന് എനിക്കറിയത്തില്ല. ബഡ്ഡിങ്, അതായത് ചില ചെടി ഇങ്ങനെ പറിച്ചിട്ട് ചില ബ്രാഞ്ച് പറിച്ചിട്ട് ഇപ്പുറത്തേക്ക് ഒട്ടിച്ചു വയ്ക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ബ്രാഞ്ചും ഈ പുതിയ ചെടിയുടെ ഭാഗമായിട്ട് തീരും. പിന്നെ അത് അതിൻ്റെ ഒരു ഭാഗം തന്നെയായി മാറും കുറച്ച് കഴിയുമ്പോൾ. ആദ്യം നമ്മൾ കുറേ പ്ലാസ്റ്റിക്കൊക്കെ കുറേ സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ അത് ഒന്നായിട്ട് ഒരു ചെടിയായിട്ട് തീരും. അപ്പോൾ അതേപോലെ തന്നെ യേശുക്രിസ്തുവും നാം തമ്മിൽ ഇങ്ങനെ ഒട്ടിച്ചിങ്ങനെ വെച്ചേക്കുക, അത് ഒരു എൻറ്റിറ്റിയായി മാറിയേക്കുക, യേശുവുമായിട്ട് ഒന്നായി തീർന്നേക്കുക. അതാണ് ഏകീഭവിക്കുക എന്നും ഒത്തിരി വാക്കുകൾ പോലെ സ്ഥലം ഉപയോഗിച്ചിട്ടുണ്ട്, ഏകീഭവിക്കുക അല്ലെങ്കിൽ ചേരുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ നമ്മൾ 11-ാം അധ്യായത്തിൽ റോമാലേഖനം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ അവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, അതിൻ്റെ 17 വായിക്കാം. 17
കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു.
ആ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർക്കുക. അവിടെ നമ്മൾ ഞാൻ പറഞ്ഞ ഈ ബഡ്ഡിങ്ങിനെ കുറിച്ച് തന്നെ പറയാം, അതായത് ഒട്ടിച്ചു ചേർത്ത് വെച്ചേക്കുക. ഇനി വേറൊരു വാക്യം കൂടി നമുക്ക് പരിചയമായിട്ടുള്ള വാക്യമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായത്തിൽ നമ്മൾ 5-ാം വാക്യം.
ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല.
അവിടെ എഴുതിയാണ് ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. അപ്പം ഈ മുന്തിരിവള്ളികളുടെ കൊമ്പുകൾ, അത് ശരിക്കും നമുക്കൊന്ന് രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, രണ്ടും ഒരു സംഭവം തന്നെയാണ്. അതായത് ഒരു മുന്തിരിവള്ളിയുണ്ട്, അതിൽ കൊമ്പ് ഇങ്ങനെ ചേർന്നിരിക്കുക, അത് ഒരു എൻറ്റിറ്റിയാണ്. അതേപോലെ തന്നെ നാമും യേശുവും അതേപോലെ ചേർന്നിരിക്കുവാണ്. പൗലോസ് പറയാണ്, ഇനി എന്താണ് എന്താ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പൗലോസ് ചോദിക്കുന്നത്. അതായത് സി, നമ്മൾ അത്രയ്ക്ക് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് വളരെ എന്താണ് സ്ട്രോങ് ആയിട്ട് നമ്മളെ ചേർത്ത് ഒട്ടിച്ചു വെച്ചേക്ക് കർത്താവ്, കർത്താവിനോട്, കർത്താവായ യേശുവിനോട്. അപ്പൊ ഈ ഒട്ടിച്ച് വെച്ചതിലൂടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു ഇതെപ്പോഴാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ റോമലേഖനത്തിലേക്ക് മടങ്ങി വരാം. അതിൻ്റെ ആറാം അധ്യായം തന്നെ, അതിൻ്റെ ആറാം അധ്യായം അതിൻ്റെ മൂന്ന് തന്നെ ഒന്നുകൂടെ വായിക്കാം.
അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു.
അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. ഇംഗ്ലീഷിൽ, ഓർ ഡു യു നോട്ട് നോ ദാറ്റ് ഓൾ ഓഫ് അസ് ഹു ഹാവ് ബീൻ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് ജീസസ് ഹാവ് ബീൻ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ഹിസ് ഡെത്ത്. അതായത് നമ്മളിത് യൂണിയൻ, നമ്മുടെ ഈ കർത്താവുമായിട്ട് ഒന്നിച്ച് ചേർന്നത് കർത്താവിൻ്റെ മരണത്തിലേക്കാണ്. അതായത് നമ്മൾ കർത്താവിൻ്റെ കൂടെ മരിച്ചു. അതാണ് അടുത്ത വാക്യം പറയുന്നത്. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോൾ അവിടെ പറയാണ്, ഇനി അതിൻ്റെ അഞ്ചാം വാക്യം കൂടി വായിക്കാം നമുക്ക്. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചതായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അതായത് അവിടെ പറയുന്നത് നാം യേശുക്രിസ്തുവിനോട് ചേർന്നു, യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചു, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, നാം കാണുന്നുണ്ട്. നാം അത് വിശ്വസിച്ചപ്പോഴാണ് നാം രക്ഷിക്കപ്പെട്ടത്. നാം കർത്താവായ യേശു എൻ്റെ പാപങ്ങൾക്കായിട്ട് കർത്താവ് ക്രൂശിൽ മരിച്ചു എന്ന് നമ്മൾ ആദ്യം വിശ്വസിച്ചപ്പോഴാണ് നമ്മൾ രക്ഷ പ്രാപിച്ചത്. അതിൻ്റെ കൂടെ തന്നെ നാമും കർത്താവിൻ്റെ കൂടെ ക്രൂശിൽ കയറി ക്രൂശിക്കപ്പെട്ടു. അതേസമയം അവിടെ തീർന്നില്ല, യേശുവിൻ്റെ കൂടെ നാം ഗ്രേവിലേക്കും പോയി. അതായത് നമ്മൾ ചിലർ പറയുന്നത് നമ്മൾ മരിച്ചു, കംപ്ലീറ്റ് ആയിട്ട് മരിച്ചു എന്ന് നമ്മൾ മനസ്സിലാകുന്നത് കുഴിച്ചിടുമ്പോഴാണ്. കുഴിച്ചിടുന്നവരെ നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല മരിച്ചെന്ന്, ക്രൂശി കിടക്കുമ്പോഴും മരിച്ചു എന്ന് ഉറപ്പ് വരുത്താറായിട്ടില്ല. പക്ഷേ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ യേശുവിനോടുകൂടെ നമ്മൾ കുഴിച്ചിടപ്പെടുകയും ചെയ്തു. ഇനി അതും കഴിഞ്ഞില്ല, യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ നാം യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതാണ് നാം വായിക്കുന്നവിടെ. അപ്പം ശരിക്കും പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കർത്താവിന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, കർത്താവുമായിട്ട് നാം വളരെ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു ഒരു 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 ഒന്നാകൽ കർത്താവുമായിട്ട് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കർത്താവായ യേശുവിന് സംഭവിച്ചതെല്ലാം നമുക്കും സംഭവിച്ചു കഴിഞ്ഞു. കർത്താവായ യേശു മരിച്ചു, നാം മരിച്ചു. കർത്താവായ യേശു എന്നെ കുഴിച്ചിടപ്പെട്ടു, നമ്മളെയും കുഴിച്ചിട്ടു. അതിനുശേഷം കർത്താവ് ഉയർത്തെഴുന്നേറ്റു, നാമും ഉയർത്തെഴുന്നേറ്റു. കർത്താവ് ഇനി എഫേസ്യലേഖനം പറയുന്നു, കർത്താവിനെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തിയിരിക്കുന്നു. അവിടെ എഫേസ്യലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, നമ്മയും ഇരുത്തിയിരിക്കുന്നു. അതായത് കർത്താവ് യേശുവിന് സംഭവിച്ചതെല്ലാം നമുക്കും സംഭവിച്ചിരിക്കുന്നു. കർത്താവ് ഇപ്പം എവിടെയാണോ, നമ്മളും അവിടെ തന്നെയാണ്. ബേസിക്കലി ദൈവവചനം പറയുന്നതാ, കർത്താവുമായിട്ട് അതേപോലെ ഒരു ബന്ധത്തിൽ, ഒരു നമുക്ക് ഒരിക്കലും വേർപിരിക്കാൻ കഴിയാത്ത ഒരു 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 യൂണിയനിലേക്ക് വന്നിരിക്കുന്നു. പക്ഷെ അപ്പം നമ്മുടെ ഒരു ചോദ്യം, അതായത് സി, എങ്കിലും നമ്മളിവിടെയാണല്ലോ, നമ്മളിവിടെയാണല്ലോ, നമ്മുടെ ശരീരം ഇവിടെയാണല്ലോ. ശരിക്കും അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഒരു ഇഷ്യൂ. ഇവിടെ താഴെ പറയാണ് അതിൻ്റെ ആറാം വാക്യം വായിക്കാം നമുക്ക്.
നാം ഇനിയും പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു.
പഴയ മനുഷ്യൻ കുറേ വാക്കുകൾ ഇവിടെ നമുക്ക് ഫുൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഈ ഭാഗത്ത് കുറേ വാക്കുകളുണ്ട്. അതായത് പഴയ മനുഷ്യൻ, പിന്നെ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്, പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപസംബന്ധം മരിച്ചു, ഒത്തിരി വാക്കുകൾ നമുക്ക് കേൾക്കുമ്പോൾ ഫുള്ളൊരു കൺഫ്യൂഷനാണ്. ശരിക്കും ഇത് വായിക്കുമ്പോൾ നമുക്ക് എനിക്കൊന്ന് നമുക്കൊത്തിരി മറ്റുള്ളവരുടെ ഹെൽപ്പ് എടുക്കേണ്ട ആവശ്യമുണ്ട് ഈ കാര്യത്തിൽ. കാരണം ഇതൊരു ടഫായിട്ടുള്ളൊരു ഭാഗമായത് ഞാൻ ചിന്തിക്കുന്നത്. സി, ഇതൊന്ന് ഇതിൽ ഈ കാര്യങ്ങൾ ഒന്ന് ചെറുതായിട്ട് അടുത്തൊരു ലെവലിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ഒരു താക്കോലാണ് അടുത്തൊരു തലത്തിലേക്ക് പോകാൻ. അപ്പോൾ അതുകൊണ്ട് നാം ഇത് ശ്രദ്ധിക്കേണ്ട. ചിലർ പറയുന്നത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ 6th chapter എന്ന്, റോമാലേഖനത്തിൻ്റെ 6th chapter. കാരണം ഇത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തൊരു തലത്തിൽ ജീവിക്കാൻ കഴിയുന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് ഇവിടെ നമ്മൾ ആറാം വാക്യം വീണ്ടും വായിക്കാം. ഇനി നാം പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. പഴയ മനുഷ്യൻ, അപ്പൊ ക്രൂശിക്കപ്പെട്ടത് പഴയ മനുഷ്യനാണ്. ഈ പഴയ മനുഷ്യൻ പാപശരീരം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പം എനിക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി, അതായത് ഓക്കെ, പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട്, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് നമ്മൾ നേരത്തെ ക്രിസ്തുവിലാകുന്നതിന് മുമ്പ് നാം ആദമിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ സൗരന്മാരൊക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ക്രിസ്തുവിലല്ലായതിന് മുമ്പ് നാം ആദമിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ആദമിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എല്ലാ ആദത്തിൽ നമുക്ക് കിട്ടിയ എല്ലാ പ്രകൃതങ്ങളും എല്ലാ സംഭവങ്ങളും നമുക്കുണ്ടായിരുന്നു. ഇനി ആ പഴയ മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിൽ കയറി. ആളുടെ കാര്യം കഴിഞ്ഞു. ഇനി ക്രൂശി കയറി എന്ന് മാത്രമല്ല, അയാളെ കുഴിച്ചിടുകയും ചെയ്തു. അപ്പം ഇനിയിപ്പോൾ അയാൾക്കൊരു തിരിച്ചു വരാനുള്ള ഒരു അവസ്ഥയില്ല. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, ഇനി അയാളെ കുഴിച്ചിടുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞു, പുള്ളിയുടെ കംപ്ലീറ്റ് കഴിഞ്ഞു, പുള്ളിയുടെ പരിപാടി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പഴയ മനുഷ്യനെ കുറിച്ച് നമ്മൾ വെറിയേണ്ട കാര്യമില്ലെന്നുള്ളതാണ് ക്രിസ്തുജീവിതം പറയുന്നത്. പക്ഷേ അപ്പോഴും പഴയ മനുഷ്യൻ്റെ ചില പ്രകൃതങ്ങൾ ഈ ശരീരത്തിലുണ്ടായിരുന്നു. ഈ ശരീരം നമുക്കിപ്പോഴും ഉള്ളതുകൊണ്ട് നമ്മുടെ മനസ്സും ചിന്താഗതികളും നമുക്കും ശരീരം ആ മൊത്തമായിട്ട് ആ ഫുൾ ആ ഒരു സോൾ നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ ആ പഴയ മനുഷ്യൻ്റെ പ്രകൃതങ്ങളും ആ ആറ്റിറ്റ്യൂഡ്സും പാറ്റേൺസും ഒക്കെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരത്തിലുണ്ട് ഇപ്പോഴും. അപ്പോൾ അതിനാണ് അവിടെ ഒരു പാപശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നാം പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്. അപ്പോൾ അത് ഈ പാപശരീരത്തിന് നീക്കം വരണമെന്ന് തന്നെ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ ലൈഫിൽ തന്നെ നീക്കം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വേറെ ആൾ പറഞ്ഞ അതിനെക്കുറിച്ച്, അതായത് ആ പാപശരീരം ഇനേർട്ടായി പോവുക. ഇനേർട്ടായി പോവുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇനേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, എന്താ അതിനോട് ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ഇനേർട്ട് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് അല്ല. അത് പാപശരീരം, അതിന് പാപശരീരം എന്ന് പറഞ്ഞാൽ ബേസിക്കലി പാപത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള നമ്മുടെ ഈ ശരീരം അത് ഇനാക്റ്റീവായി പോകണം. ഇനാക്റ്റീവാക്കി കളയാനായിട്ടുള്ള ഒരു ഇതാണ് നമുക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇനേർട്ടായിട്ട്, അതായത് അങ്ങനെയാണത് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അതായത് ഇവിടെ എഴുതിയിരിക്കുന്നത് നീക്കം വരിക എന്നൊക്കെയാണ്, പക്ഷേ നീക്കം വരിക എന്നുള്ളതിനേക്കാളും പാപശരീരം ഇനേർട്ടായി പോവുക, അതായത് അത് ഇനാക്റ്റീവായി പോവുക. അതിനിനി നമ്മളെ മേൽ നമ്മളെ അങ്ങ് വലിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അത് ഇനേർട്ടായി പോവുക എന്നുള്ളൊരു കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അതിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ആറിൽ നാം ഇങ്ങനെ വായിക്കുന്നത്. ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. നോയിങ് ദിസ്, ആറിൽ തുടങ്ങുന്നത് അങ്ങനെയാണ്, നോയിങ് ദിസ്. മലയാളത്തിൽ എന്ന് നാം അറിയുന്നു എന്ന് അവസാനം എഴുതിയിരിക്കുന്നത്, നോയിങ് ദിസ്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് നാം ഈ സത്യം, അതായത് നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു എന്ന ആ സത്യം നാം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ പാപശരീരത്തെ നമുക്ക് ഇനേർട്ടായിട്ട് നമുക്ക് വയ്ക്കാൻ കഴിയുന്നത്. ഈ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പോൾ ഇപ്പം ഒരു വീട് വീട്ടിൽ ഡെലിവറി വരിക, ഓരോ ഡെലിവറി ബോയ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ വരുന്നു. അപ്പം അവിടെ വീട്ടിലൊരു ഉടമസ്ഥനുണ്ട്. പുള്ളിയുടെ പേര് ഞാൻ ഇങ്ങനെ ഈ ഇതിൻ്റെ എക്സാമ്പിൾ ഇതിൽ കണ്ടതാണ്, ഈ ജോയ്ഫുൾ ടൂൺസ്. അപ്പം അതിൽ പുള്ളി എഴുതിയിരിക്കുന്നത് ജോ സിന്നർ എന്നാണ് പുള്ളിയുടെ പേര്, ജോ സിന്നർ. അപ്പോൾ പുള്ളി പുറത്ത് സാധനങ്ങൾ റിസീവ് ചെയ്യാനായിട്ട് പോവും. അപ്പോൾ സിന്നർ, അപ്പോൾ ഡെലിവറി കൊണ്ടുവരുന്നത് സെയ്റ്റാൻ, ഡെവിലാണ് ഡെലിവറി കൊണ്ടുവരുന്നത്. ഡെലിവറി ബോക്സിൽ സിൻ, ബോക്സിൻ്റെ പേരാണ് സിൻ. അപ്പോൾ സിൻ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ ജോ സിന്നർ ആ വാതിൽ തുറന്ന് അകത്തോട്ട് വരുന്നു, സ്വീകരിച്ച് അകത്തുകൊണ്ട് വയ്ക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴയ മനുഷ്യൻ അതാ. അപ്പോൾ പഴയ മനുഷ്യൻ പക്ഷെ മരിച്ചു ഇപ്പോൾ. അപ്പോൾ പുതിയ മനുഷ്യനാണ് ഇനി ജോ സാങ്ക്ടിഫൈഡ്, അതായത് വീണ്ടും ജനിച്ച ജോ. അപ്പോൾ വീണ്ടും പിശാചി വരിക, സിന്നുമായിട്ട് പാവമായിട്ട് വരിക, ഡെലിവറി ബോയ് വരിക. വന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ജോ സാങ്ക്ടിഫൈഡ് എന്ന് പറയാം, ഐ വോണ്ട് അക്സെപ്റ്റ് ദിസ് ഡെലിവറി. ജോ സിന്നർ മരിച്ചു. പുള്ളി അഡ്രസ്സും മാറ്റിയിട്ടില്ല, ഇവിടുന്ന് ഫോർവേഡ് ചെയ്തിട്ടൊന്നുമില്ല, വേറെ അഡ്രസ്സിലേക്ക് ഒന്നും ഫോർവേഡൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഇത് ജോ സാങ്ക്ടിഫൈഡാണ്, നിങ്ങൾ ഈ ഡെലിവറി ഞാൻ സ്വീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു എന്നുള്ള നമ്മുടെ തിരിച്ചറിവിലാണ് നമ്മൾ പാപത്തോട് ഇല്ല, നിനക്ക് എന്നിൽ അധികാരം ഇല്ലെന്ന് പറയാൻ കഴിയുന്നത്. ഞാൻ പറയുന്നത് നമുക്ക് നമ്മൾ ഈ കാര്യം ഇവിടെ നോയിങ്ങിന് ചിലരൊക്കെ പറയും, ചിലർ ഭയങ്കര എക്സ്പീരിയൻഷ്യലായിട്ട് അറിയണമെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ എനിക്കത് മനസ്സിലാവുന്നത് ഈ ദൈവവചനം ഇങ്ങനെ പറയുന്നതുകൊണ്ട് നാം അത് ദൈവവചനത്തിൽ അങ്ങനെ തന്നെ എടുക്കണം. കാരണം ദൈവവചനം പറയുന്നു നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചുവെന്ന്. അങ്ങനെയെങ്കിൽ നാം ദൈവവചനം അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ നാം അതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. അബ്രഹാമിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അതായത് അബ്രഹാം ഹോപ്ഡ് അഗെയിൻസ്റ്റ് ഹോപ്പ്. അബ്രഹാമിന്റെ ശരീരം നിർജ്ജീവമായിരുന്നു, സാറയുടെ ശരീരം നിർജ്ജീവമായിരുന്നു. അപ്പം അപ്പം കുഞ്ഞുണ്ടാവുമെന്ന് പറയുമ്പോഴത്തേക്കും ഒരു 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 ഹോപ്പും ഇല്ല, അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ അബ്രഹാം ഒരു ഹോപ്പും ഇല്ലായിരുന്നപ്പോഴും ദൈവം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അബ്രഹാം അതിൽ വിശ്വസിച്ചു. അതായിരുന്നു ഇബ്രഹാമിൻ്റെ ഫെയ്ത്ത്. ഇതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസസ് ഇതല്ലായിരിക്കും പറയുന്നത്, നമുക്ക് നമ്മുടെ ഫീലിങ്സ് ഇതല്ലായിരിക്കും പറയുന്നത്. ഓക്കെ, പാവം ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടല്ലോ, അയ്യോ ഞാൻ പഴയ മനുഷ്യനൊന്നും ക്രൂശിക്കപ്പെട്ടിട്ടില്ല, ഇപ്പോഴും പഴയ മനുഷ്യൻ ജീവനോടെയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെയായിരിക്കും നമ്മുടെ ഫീലിങ്സ് പറയുന്നത്. പക്ഷേ ദൈവവചനം പറയുന്നത് ഇതായതുകൊണ്ട് നാം അബ്രഹാമിനെ പോലെ ഈ കാര്യത്തിൽ ഈ ദൈവവചനത്തെ വിശ്വസിക്കണം എന്നുള്ളതാണ്. ദാറ്റ് അവർ ഓൾഡ് മാൻ വാസ് ക്രൂസിഫൈഡ്, അത് മരിച്ചു, അവൻ മരിച്ചു എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നുന്നു മരിച്ചിട്ട് ഇനി അവൻ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവന് ക്രൂശിക്കപ്പെട്ടു, അവൻ അവന് കുഴിച്ചിടപ്പെട്ടു, അവന് പണി കഴിഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി പഴയ മനുഷ്യന് നമ്മുടെ മേൽ അധികാരം ഇല്ല എന്നുള്ളത് തന്നെയാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് സി, അതുകൊണ്ടാണ് താഴോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ അതിന് 11-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം, 11-ഉം 12-ഉം.
അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ആവണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ.
എണ്ണുവിൻ, എണ്ണാൻ പറഞ്ഞേക്കുക. അതായത് നമ്മൾ മരിച്ചു, സി ഡോണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങനെ തന്നെ കൺസിഡർ ചെയ്താൽ മതി. എന്നിട്ട് അടുത്ത വാക്യം, എന്നിട്ട് അടുത്ത വാക്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു ബേസിസിലാണ് പറയുന്നത് 12-ാമത്തെ വാക്യം.
ആകിയാൽ പാപം നിങ്ങളുടെ മർത്തൃശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്.
ഇനി വാഴരുത്. ഓക്കെ, ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, ഡു നോട്ട് ലെറ്റ് സിൻ റെയിൻ ഇൻ യുവർ മോർട്ടൽ ബോഡി സോ ദാറ്റ് യു ഒബേ ഇറ്റ്സ് ലസ്റ്റ്. അതായത് നിങ്ങൾ അതിനെ അനുവദിക്കരുതെന്ന്, നിങ്ങളതിനെ അനുവദിക്കരുത്. കാരണം അവനൊന്നുമില്ല ഇനി, അവൻ അനുവദിക്കണ്ട. അടുത്ത വാക്യം പറയാം, അടുത്ത വാക്യം.
നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്.
ആ, ഡു നോട്ട് ഗോ ഓൺ പ്രസന്റിങ് ദ മെമ്പേഴ്സ് ഓഫ് യുവർ ബോഡി ടു സിൻ ആസ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് അൺറൈച്ചസ്നെസ് ബട്ട് പ്രസന്റ് യുവർ സെൽഫ്സ് ടു ഗോഡ് ആസ് ദോസ് അലൈവ് ഫ്രം ദ ഡെഡ് ആൻഡ് യുവർ മെമ്പേഴ്സ് ആസ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് റൈച്ചസ്നെസ് ടു ഗോഡ്. അതായത് നമ്മളെ, നമ്മുടെ ഇനി ശരീരങ്ങളെ നമ്മൾ പാപത്തിന് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ഡോണ്ട് ഗോ ഓൺ പ്രസന്റിങ് ബട്ട് പ്രസന്റ് യുവർ സെൽഫ് ടു ഗോഡ്. ദൈവത്തിന് നിങ്ങൾ നിങ്ങളെ തന്നെ, നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കാനായിട്ട് പറഞ്ഞിരിക്കുക. ഞാൻ ചിന്തിക്കുന്നത് സി, എത്ര മനോഹരമായിട്ടാണ് ദൈവത്തിനും പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ, ഓക്കെ, നമ്മുടെ ശക്തിയിൽ ചെയ്യുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ സി, നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, അതുകൊണ്ട് വി ഡോണ്ട് ഹാവ് ടു ഗോ ഓൺ പ്രസന്റിങ് എന്നുള്ളൊരു കാര്യമാണ് ദൈവത്തിന് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ വി ഡോണ്ട് നീഡ് ടു പ്രസന്റ് ഇറ്റ്, പ്രസന്റ് അവർ ബോഡീസ്, നമ്മുടെ മനസ്സും ശരീരവും. ഇത് ഭയങ്കര ഡെലിവറൻസാണ്. ഞാനിത് കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ചു, എനിക്ക് ഭയങ്കര ഒരു ഡെലിവറൻസ് ആയിട്ട് തോന്നി. കാരണം ഈ ചില സമയങ്ങളിൽ ഞാൻ ഈ റോമാലേഖനം 6-ാം അധ്യായം വീണ്ടും വീണ്ടും വായിക്കും ചില സമയങ്ങളിൽ. കാരണം ചില സമയത്തേക്ക് ഇതിലേക്ക് തന്നെ മടങ്ങി വരാറുണ്ട്. ഇത് ഒരു ഭയങ്കര ഒരു എനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു ചാപ്റ്ററാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ബേസിക്കലി നമ്മുടെ എല്ലാവരെയും പ്രശ്നം ഇതാണ്. സി, നമ്മൾ ക്രിസ്തുവിൽ വന്നു. ചിലര് ഇതേപോലെ ചില എക്സ്ട്രീംസിലേക്ക് പോകും. അതായത് അവർ പാപത്തിൻ്റെ ഒരു അംശം കാണുമ്പോഴത്തേക്ക് ഓക്കെ ഞാൻ വീണ്ടും ജനിച്ചിട്ടില്ലല്ലോ എന്ന് വരെ ചിന്തിച്ച് ഭയങ്കര നിരാശയിലേക്ക് പോകുന്ന കണ്ടവരുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ മകനായിട്ടില്ലല്ലോ, കണ്ടോ ഇപ്പോഴും പാപം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. പക്ഷെ ബൈബിൾ പറയുന്നു, ദൈവജനം പറയുന്നു പാപസംബന്ധമായി മരിച്ചവരാണ്. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ആ ഒരു ഡിസ്റ്റിങ്ഷൻ ഇവിടെ മനസ്സിലാക്കണം. നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു, പക്ഷേ ഈ ശരീരത്തിൽ ഇപ്പോഴും ഇൻഫ്ലുവൻസസ് ഉണ്ട് പാപത്തിൻ്റെ. പക്ഷേ ദൈവജനം തരുന്ന ഒരു ഹോപ്പ് ഇതാണ്, നമ്മുടെ ഇനി പഴയ മനുഷ്യൻ മരിച്ചതുകൊണ്ട് നമുക്ക് ഈ പുതിയ മനുഷ്യൻ നമ്മളെ ഇപ്പോൾ ഗവേൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ശരീരത്തെ ഇനി സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അതേസമയം നമുക്ക് നിരാശയിലേക്കും പോകരുത്, നാം പാപ തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് നാം നിരാശയിലേക്ക് പോകും, നാം വീണ്ടും ജനിച്ചില്ല എന്ന് തെറ്റിദ്ധരിക്കരുതെന്നുള്ള കാര്യം കൂടി ഇതിലുണ്ട്. അപ്പം ഞാൻ ചിന്തി, കർത്താവ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ദൈവം വെളിച്ചം തരട്ടെ. അതായത് കർത്താവിൻ്റെ കൂടെ ഒരു അടുത്ത തലത്തിൽ ആ ഒരു കീ തുറന്ന് നമുക്ക് അടുത്ത തലത്തിലേക്ക് കയറാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.